ദൈവത്തിന്റെ ഒരു റസൂലാണ് എന്നോ നിരൂപീകരിച്ചില്ല. നമ്മൾ വിശ്വസിക്കുന്ന മഹാന്മാരായ ആൾക്കാരെ ആരെങ്കിലും എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അടക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാണെങ്കിൽ രക്ഷ കിട്ടുന്നാളോ? അവർക്ക് നമ്മളൊക്കെ രക്ഷിക്കാൻ, അവരെ നിന്നൊക്കെ രക്ഷിക്കാനൊക്കെ കഴിയുമെന്നുമാണ് അധികം ആൾക്കാരും വിശ്വസിക്കുന്നത്. എന്നാൽ നോഹി നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ഈ കന്നാൻ. ആ കന്നാന്റെ സ്നേഹം അദ്ദേഹം വിളിച്ച കുഞ്ഞു ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, യാ ബുനയ്യ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തത്. എന്താ ബുനയ്യ എന്നാണ്? കുഞ്ഞു മോനെ, ഓമന മകനേന്ന്. അത്ര ഓമനത്വം കൽപ്പിക്കുന്ന മകൻ. ആ മകനോട് കപ്പലിൽ വന്ന് കയറിക്കോ, നാശപ്പെടല്ലേ എന്ന് ഈ വാപ്പ ഉപദേശിക്കുക. അങ്ങനെ സ്നേഹിക്കുന്ന വാപ്പാക്ക് ഈ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലായിരിക്കെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒരാൾ എത്ര വലിയ മകനായിരുന്നിട്ടും തിരക്കടില്ല, അയാൾക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയില്ല, അതിന് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഹോദരന്മാരെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരാ. നോഹി നബി അലൈഹി സ്സലാമിന്റെ ജനത അങ്ങനെ വരച്ചു. അതിനുശേഷം ഭൂമി നബി വന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ അനുഭവം അത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പഴയ പണി അന്നും അവർ നടത്തി. ആളുകളൊക്കെ ആ ദുർമാർഗത്തിലേക്ക് അവൻ കൊണ്ടുപോയി ചാടി. അവരെ അള്ളാഹു തആല മറ്റൊരു വിധത്തിലെ ശിക്ഷിച്ചു നശിപ്പിച്ചു. പിന്നീട് സാലിഹ് നബിയാണ് വന്നത്. അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹു തആല വിചാരം പ്രവർത്തിച്ചപ്പോൾ മറ്റു നിരക്കുള്ള ശിക്ഷാനവരുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഓരോ പ്രവാചകന്മാരും വന്നപ്പോഴും ആ പ്രവാചകന്മാരെ എതിർക്കുകയും ഈ തരത്തിലുള്ള അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയെല്ലാം അവരെ ഉപദേശിച്ചിട്ട് സ്വീകരിക്കാതെ വന്നപ്പോൾ അള്ളാഹു നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായത്തിലേക്ക് നമുക്ക് കിടക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുണ്ടായിരുന്ന ജനങ്ങളുടെ സ്ഥിതിയാണ് നിങ്ങളോട് പറഞ്ഞു വരുന്നു. മൂന്ന് വിഭാഗമായിരുന്നു. ഒന്ന് ജൂതന്മാർ, രണ്ട് ക്രിസ്ത്യാനികള്, മൂന്നാമത്തത് ഈ അറബികളായ അബൂജഹലിനെ പോലെയുള്ള ആൾക്കാരെ. അവര് നമ്മൾ വിചാരിച്ച പോലെയല്ല അവരും ധരിക്കുന്നത് ഞങ്ങൾ ഒന്നാം നമ്പർ മുസ്ലിമീങ്ങളാണ്. കാരണം ഇബ്രാഹിം നബിന്റെ ഉമ്മത്തികളാണ് ഞങ്ങൾ എന്നായിരുന്നു അവരുടെ വാദം. പക്ഷെ അവരെ സ്ഥിതി എന്തായിരുന്നുവെന്നോ? തൗഹീദിനു വേണ്ടി അഗ്നിക്കുണ്ടത്തിൽ എറിയപ്പെട്ട് അത് സഹിച്ചു. അതുപോലെ സ്വന്തം പിതാവും നാട്ടുകാരും തൗഹീദ് പ്രസംഗിച്ചപ്പോൾ അതിനോട് വെറുപ്പ് കാണിച്ചിട്ട് അദ്ദേഹത്തെ നാട്ടിൽ നാട്ടി ഓടിച്ചു, അവിടുന്ന് ഓടിപ്പോയി. ഇങ്ങനെയെല്ലാം തൗഹീദിന് വേണ്ടി അങ്ങേ കഷ്ടപ്പാടുകൾ സഹിച്ച ആ ഇബ്രാഹിം നബിയോട് അള്ളാഹു തആല കൽപ്പിച്ചു കഅബയെ പടുത്തു ഉയർത്താനെന്ന്. അദ്ദേഹവും മകൻ കൂടി പടുത്തു ഉയർത്തി. എന്തിനെ? തൗഹീദ് പ്രസംഗിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനുമുള്ള തൗഹീദിന്റെ ഒരു കേന്ദ്രം എന്ന നിലക്കാണ് പരിശുദ്ധ കഅബയെ നിർമ്മിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ആ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനെയും തന്നെ ആ കഅബയിൽ രണ്ട് പ്രതിമകളായി സ്ഥാപിച്ചു. നിങ്ങൾ നോക്കൂ, അന്നത്തെ ആൾക്കാരുടെ ബുദ്ധി പോയ പോക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനെയും അഖിലാമ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ടുള്ള രണ്ട് ചിത്രങ്ങളായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത്. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ കാലത്ത് കഅബയുടെ ഉള്ളിലേക്ക് കടക്കാൻ ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളു മുഴുവനും ഈ മാതിരി പ്രതിമകൾ നിറഞ്ഞു കിടക്കുക. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നബി പുറത്തു നിന്നിട്ട് അവർക്ക് എടുത്ത് പുറത്തിടാണ് വിടവ്. അതനുസരിച്ച് അങ്ങനെ ഓരോന്നോരോ എടുത്ത് പുറത്തിട്ട് നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്സലാമിന്റെയും രണ്ട് രൂപങ്ങൾ അതിലുണ്ട് ഈ കൂട്ടത്തില്. അത് രൂപങ്ങൾ എങ്ങനെയെന്നറിയാമോ? അവർക്ക് കയ്യിൽ ഇങ്ങനെ അസ്ലാം പിടിപ്പിച്ചുകൊണ്ട്, അസ്ലാം അസ്ലാം എന്ന് വളരെ കുറയാണ്ട് പറഞ്ഞല്ലോ, ഇന്നവൾ മൈസൂർ അൻസാബ് അസ്ലാം ഒരു നമ്മുടെ ചേർപ്പാൻ എന്ന് പറഞ്ഞേ, ഇന്നവൾ നമുക്ക് വൽ മൈസൂർ വൽ അൻസാബ് വൽ അസ്ലാം ഒരു സുമിൻ നമ്മുടെ ചേർപ്പാൻ ഭംഗി അല്ല. പിന്നെ അള്ളാഹു നബിയോട് പറയാത്തിൽ ജനി പറയുക, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അവസാന കാലത്ത് കള്ള്, ചൂതുകളി, കുരിശ്, നാട്ട തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ടറിഞ്ഞ ആയത്താണത്.
അല്ലെങ്കിൽ നബി പറഞ്ഞ പറയാ പുൽ നബി പറയുക. ഇന്നവർ പങ്കു നിശ്ചയമായി കല്ല് ഒരു മൈസൂർ ഈ പിന്നെ ചോടതി പോലെയുള്ള സമയത്ത് നമ്മുടെ ഭാഗ്യം കൂടി ഒക്കെ കോടതിപ്പെട്ടതാണ്. ചോടതികളെ വേറെ കുട്ടികളിൽ ചിലപ്പോ കടലക്കത്തും മറ്റുമൊക്കെ വേണ്ടിയിട്ടായാലും എന്നിട്ട് അതിന് സൂചിയെന്ന നമ്മളൊക്കെ ഒരു കഴിയുന്നല്ലോ. ഇതൊക്കെ സഹോദരന്മാരെ വിരോധിച്ച ഈ മൈസൂരിൽപ്പെട്ട അതിന്റെ ഓരോരോ വകുപ്പുകളാണ്. ഇതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ് ഈ ഭാഗ്യക്കുറി. അതുപോലെ തന്നെ ഈ മാതിരി ചോടതി ഇതൊന്നും ഹലാലല്ല, എല്ലാം ഹറാമാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ന പല കമ്പും വൽ മൈസൂർ വൽ അൻസാബ്. അൻസാബ് എന്ന് പറഞ്ഞാൽ മുട്ടർക്കാനും മറ്റും ഉപയോഗിക്കുന്ന നാട്ടുകൾ, ബലി അറക്കാന്, ഇതിനൊക്കെ മമ്പറത്ത് മറ്റൊരുത്തെ മമ്പറത്ത് കാച്ചടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കണ്ടുവരും. മമ്പറത്തേക്ക് പോകുന്ന അവിടെ അടുത്ത് തിരുരങ്ങായി കുറച്ചപ്പുറം പോയാൽ അവിടെ കാച്ചടി എന്നറിയാം. അല്ല മമ്പറത്തെ തങ്ങള് അവിടെ എന്തോ വന്നിട്ട് ചവിട്ടി ചവിട്ടലിയാണ്, അതിന് കാച്ചടി എന്നാ പേര്. മമ്പറത്തെ തങ്ങൾ ആകാശം നിന്നിട്ട് അവിടെ കൂടി താടിയതല്ല നമുക്കറിയാമല്ലോ. ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ ഐതിഹ്യങ്ങളാണ്. അതുപോലെ മമ്പറത്തെ തങ്ങള് ഇന്ന് മൂത്തിരിച്ച് ആ മൂത്രം പോയ ചാല് താറമ യഥാലപ്പെടുത്തിയിരിക്കുന്നു. അതിലാണ് പറയുന്നത് രണ്ടെത്താൻ കേട്ട സ്ഥലമുണ്ട്. അവിടെ കിണാന്ന് പറയും, ഈ വെട്ടുകല്ലിന്റെ പുറത്തൊരു കുഴിയാണ്. കുഴിയിൽ വേനൽക്കാലത്ത് ഉണ്ടാവും വെള്ളം. അതിന്റെ വർക്കിലുണ്ട് മമ്പറത്തെ തങ്ങൾ മൂത്തുറയിക്കാതിരുന്നതാ. എന്നിട്ട് ആ ഇരുന്ന കാലടി പതിയിരിക്കുന്നതിന് മൂത്തുറയിച്ച ആ മൂത്രം പോയ ചാല് സഹോദരന്മാര് ഇതൊക്കെ ഓരോരുത്തരും കുത്തി ഉണ്ടാക്കണതാടേ. എന്നിട്ട് പേരങ്ങനെയാ ജാതിയിലുള്ള ഓരോന്നും ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുക. അതിനൊക്കെയാണ് ഈ അൻസാബ് എന്ന് പറഞ്ഞ ഇനത്തിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോ കള്ള് ചൂട് കളി ഈ മാതിരിയുള്ളവൻ പുണ്യം കൽപ്പിച്ചുകൊണ്ട് മുട്ടറക്കാനോ അല്ലെങ്കിൽ ബലി നടത്താനോ വേണ്ടി സ്ഥാപിക്കപ്പെടുന്നവൻ. അതുപോലെ ശുഭപരീക്ഷക്ക് വേണ്ടി നടത്തപ്പെടുന്നത് അതെന്താണെന്നറിയോ? അറബികളുടെ കാലഘട്ടത്തിൽ അവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുറപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സഹബ് നേഴ്സ് നോക്കുന്ന പതിവുണ്ടല്ല മുസ്ലിമീങ്ങൾക്ക്. എന്താ ഈ സഹബ് നേഴ്സ് അതിന്റെ നേരെ പകർപ്പാണ് ഈ അസ്ലാമിന്റെ. അവരൊരു കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു യന്ത്രമുണ്ട്, രണ്ട് സൂചിയാണ്, അല്ല രണ്ടല്ല മൂന്ന് സൂചി ഉണ്ട്. ആ മൂന്ന് സൂചിയിൽ ഒരു സൂചി എഴുതിയിട്ടുണ്ടാവും, മറ്റൊന്നും അല്ലാത്ത എഴുതിയിട്ടുണ്ടാവും, മൂന്നാമത്തെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടൊരാളെ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആ കാര്യം സുഖമാണോ അതോ അബദ്ധമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇതിനു മുമ്പാകെ ചെന്നിട്ട് ഈ സൂചിയെ പിടിച്ച് കറക്കുക. അങ്ങനെ ഈ സൂചികൾ തിരിച്ചിന് കഴിഞ്ഞിട്ട് അവസാനത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സൂചി ഏതാണെന്ന് നോക്കുക. എന്നെഴുതിയ സൂചിയാണ് ഇതിന്റെ നേരെ മുന്നിലെങ്കിൽ അത് ശുഭപ്രതീക്ഷയാണ്, ആ കാര്യം രക്ഷപ്പെടും. എഴുതിയ സൂചിയാണ് നേരെ മുന്നിൽ വന്നതെങ്കിലോ അത് മഹാപകടമാണ്, ആ കാര്യത്തിൽ രക്ഷപ്പെടുകയില്ല, അത് നാശം സംഭവിക്കും. ഇതിന്റെ പേരിൽ അവർ പോകും പോകാതിരിക്കുകയും ചെയ്യും, കാര്യം പ്രവർത്തിക്കും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. ഈ സ്ഥാനത്താണ് തന്നെ നമ്മളെ പണ്ഡിതന്മാര് മതപണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആൾക്കാര് സൈബ് നേട്ടം നോക്കുന്നത്. സഹോദരന്മാര് ഷാഫി മതപുകാരാണ് അവർ പറയുന്നത്. എന്നാ വാസ്തവത്തിൽ കേൾക്കണമെന്നിട്ട് ഇമാം ഷാഫി റഹ്മുള്ളാഹിയോട് ഒരാൾ തന്നിട്ട് നേഴ്സ് എന്നാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? പിന്നെ നേഴ്സ് എന്നാണ് ഒരുത്തം ചോദിച്ചാൽ അവനോട് ആദ്യമായി കപ്പുറത്തും കരുങ്ങി ചെല്ലി വരാൻ പറയണം, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ട് വിശ്വസിച്ചു വരണം ആദ്യം എന്നാണ്. ഇബ്നു ഹജറുടെ ഹൈതമി ഈ കാര്യം അദ്ദേഹത്തിന്റെ പത്താവൽ കുമറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെയാണ് മറുപടി വന്നത് എന്ന് മാത്രമല്ല, ഇമാം ഷാഫിയെ ഒരാൾ സ്വന്തം നിസ്കരിക്കാതെ ഒരു വൈക്കിറങ്ങിയാൽ ഒരാൾ അങ്ങനെ അച്ഛനെയാണ് ൂല സുഭേഷ്കരിക്കാതിറങ്ങിയത്. ഇതല്ലാത്ത ഒരു നെഹസില്ല, പല നെഹസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ കാര്യം വിശദീകരിക്കുകയല്ല, ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണത്. ഇതിനൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും. യൂസുഫ് അലിയെ കിണറ്റിലിട്ട ദിവസം നെഹസ്, അത് കണക്കാക്കിയത് നെഹസ്. ഇബ്രാഹിം നബിയെ തീക്കുന്നിലിട്ട ദിവസം നോക്കിയത് നെഹസ്. ആരെങ്കിലും ഒരാളും മരിച്ച ദിവസമാണെങ്കിൽ, അമ്പിയാക്കന്മാരിൽപ്പെട്ടവരാരെങ്കിലും മരിച്ച ദിവസമാണെങ്കിൽ ആ ദിവസം നേഴ്സ്. ഇങ്ങനെ ലോകത്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച ദിവസങ്ങൾ ഏതൊക്കെ ഉണ്ടൊക്കെ നേഴ്സ് എന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ കണക്കാക്കിയ ഏത് ദിവസമാണ് നേഴ്സ് അല്ലാത്തത്? ഒറ്റ ദിവസം കാണില്ല, എല്ലാ ദിവസവും ഓരോരോ അപകടം, ഒന്നിലധികം അപകടങ്ങൾ ഇല്ലാത്ത ഒരു ദിവസമല്ല. എന്നാൽ അള്ളാഹു തആല സൃഷ്ടിച്ച ദിവസങ്ങളൊക്കെ നല്ല ദിവസങ്ങളാണ്. അതിന് ചീത്ത നല്ലത് എന്ന് തരഞ്ഞിരിക്കാൻ മറ്റൊരാൾക്കൊട്ട് അധികാരമില്ല. അത് എന്തെങ്കിലും അള്ള പറയാം, അല്ലെങ്കിൽ അള്ളാന്റെ റസൂൽ പറയാം. അവർ രണ്ടാളും അക്കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ നിരക്കുള്ള ശുഭപ്രതീക്ഷ ശുഭാശുഭങ്ങള് പരീക്ഷിക്കുക എന്നതിന് ആ അറബികൾ സ്വീകരിച്ചിരുന്ന ഒരു യന്ത്രത്തിന്റെ പേരാണ് അസിലാം. ഈ അസിലാമ് കയ്യിലിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും രണ്ട് പ്രതിമകൾ കഴിവിൽ സ്ഥാപിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതച്ചേക്കന്റെ അടുത്ത് പുറത്തിട്ട് ഈ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയം നൂറിക്കൊണ്ട് നബി പറയുകയാണ്, കാഫിറുമുള്ള സൈന്യവും അത് അരിമു മസ്തക്സമാവിഹിമാക്കപ്പോൾ ഇബ്രാഹിം നബി ആവട്ടെ ഇസ്മായിൽ നബി ആവട്ടെ ഈ അജിലാമ കൊണ്ട് ശുഭപരീക്ഷ നടത്തിയിട്ടില്ല എന്നുള്ളത് അവർക്ക് നന്നായി അറിഞ്ഞിട്ടും അവർ ഈ ദുരിതമായ രൂപത്തിൽ ഇത് ചിത്രീകരിക്കണ്ടോ, അതുകൊണ്ട് അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന് എനിക്ക് സഹോദരൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞു വന്നത് അള്ളാഹു നിന്ന് പുറമെ അവരാരൊക്കെയാ ആരാധിച്ചിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. അതിലെല്ലാ തരക്കാരുണ്ടായിരുന്നു, മലക്കുകള്, ജിന്നുകള്, നബിമാര്, സ്വാലിഹീങ്ങള് തുടങ്ങിയവരൊക്കെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഇനി നമുക്ക് ഓർക്കാനുള്ളവരെ കുറിച്ച് അവരെന്തെ വിശ്വസിച്ചത്, അള്ളാഹിനെ പോലെയുള്ള അള്ളമാരാണ്, അള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും എന്നൊക്കെയാണോ? ഒരിക്കലുമല്ല, അങ്ങനെ അവരാരും വിശ്വസിച്ചിട്ടില്ല. നമ്മള് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന വിളമാക്കന്മാരെന്ന് പറഞ്ഞു പറയുമ്പോൾ ജനങ്ങളോട് പറയുന്നതും അവരെഴുതി അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതും നമുക്ക് ശ്രദ്ധിച്ചു വായിക്കുക. എന്നിട്ട്
ഹദീസ് കിതാബുകളിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് അറബികൾ ആ മുശ്രിക്കുകളായ അറബികളുടെ വിശ്വാസവും അവരുടെ സ്വഭാവവും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് രണ്ടും താരതമ്യം നോക്കും, ആരുടെ ഈമാനാ നല്ലൊരു തത്വം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, വളരെ ഇന്നത്തെ ബഹുഭൂരിവാദ മുസ്ലിമീങ്ങളുടെ ഈമാനും വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഈമാൻ അവരതാണ് എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരുടെ? അബൂജഹലിന്റെ വിശ്വസിച്ച് ചെയ്യുമ്പത്തു മുതലായ മുസ്ലിങ്ങളിന്റെ. അവരെ ഈമാനാണ് ഇന്നത്തെ ബഹുഭൂരിവാദ മുസ്ലിമീങ്ങളുടെ ഈമാനിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഈമാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കാരണങ്ങളിൽ പറയാനുണ്ട്. ഒന്നാമത് അള്ളാഹു ഖുർആനിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. ഒന്നും സ്വന്തം വഴിയല്ല. സൂറത്തുള്ള ഒരായത്താണത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? തുകലിയും സഹീർക്കുട്ടിയിൽ ബൈബിൾ കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവനാകുന്നു അള്ളാഹു ആകുന്നു. ഹത്തായി കുന്തം ചുരുക്കി നിങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ, അന്നത്തെ കപ്പൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ മാളികളെ സ്റ്റീമർ കപ്പലല്ല, ഈ കട്ടിയുള്ള ശീല, അതിന് പായുന്ന പറയും, അങ്ങനെയുള്ള പായി കട്ടിയിട്ട് അതിന് വരുന്ന കാറ്റിനെ പിടിച്ച് നിയന്ത്രിച്ചിട്ട് കപ്പലോട്ടുന്ന കാലമാണത്. ആ മാതിരി പായ് കപ്പലാണെന്നുള്ളത്. ആ കപ്പലിൽ കയറി അവർ പറയാം, അങ്ങനെ ആദ്യമായിട്ട് അവർക്ക് സുഖമായ കാറ്റ് കിട്ടുന്നു. ഇവരെ ഏതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ആ നാട്ടിലേക്ക് അങ്ങോട്ട് കാറ്റ് തിരിഞ്ഞടിച്ചുകൊണ്ട് കിട്ടുന്നു അർത്ഥം. അപ്പൊ അവർക്ക് യാത്ര വളരെ സുഖം ആണ്. അങ്ങനെ പരിഹൂതി ആ യാത്രയിൽ അവർ സുഖമായിട്ട് യാത്ര ആരംഭിക്കും. ഈ കപ്പല് കടലിന്റെ കരക്കമൊക്കെ വിട്ട് ഏതാണ്ട് മധ്യത്തില് കടലിന്റെ നടുക്കലേക്ക് എത്തുന്ന സമയത്ത് കൊടുങ്കാറ്റ് വരുന്നു. മൗജൂമിൻ മാത്രമല്ല, കടലിന്റെ മഹനാഭാഗത്തു നിന്നും വലിയ ഭയങ്കരമായ തിരമാലകൾ വന്നിട്ട് ഈ കപ്പലിനെ അടിച്ചകറ്റുന്നു. ഒവന്നു അന്നവും വലിയ പതിയും. അങ്ങനെ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഉറച്ചു കഴിഞ്ഞു, ഞങ്ങൾ ആണ്ട് ഈ കപ്പലിൽ മുങ്ങി കടലിൽ മുങ്ങി വയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള വട്ടം വരുന്നു. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം വേജാരം പിടിക്കുന്ന അവസരമാണത്
എന്നാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ അവസരം വന്നാൽ
ആ അവസരത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ മുഴുവൻ ഭക്തിയും അള്ളാഹുവിനെ മാത്രം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വെച്ചിട്ട് ദ്വാ ചെയ്യുക. ആരാണ്
മുശ്രിക്കുന്നത്?
അബൂജാല് പോലെയുള്ള ആ മക്കായി ഉണ്ടായിരുന്നു. ആ മുശ്രിക്കുകളുടെ സ്വഭാവമാണ് അള്ളാഹു പറയുന്നത്. എല്ലാ ഭക്തിയും അള്ളാഹുവിനെ മാത്രം അർപ്പിച്ചുകൊണ്ട് അള്ളാഹു വെച്ചിട്ട് അവർ ദ്വാ ചെയ്യുന്നു. അള്ളാഹുവെ, ഈ അത്യാഹത്തിൽ നിന്ന് ഞങ്ങളത് രക്ഷിച്ചാൽ ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിച്ചുകൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. സഹോദരന്മാരെ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അസ്സയ്യിദ് മുഹമ്മദുൽ ആലൂസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ റൂഹുൽ മഅനി എന്നാണ് അതിന്റെ പേര്. ആ റൂഹുൽ മഅനി തഫ്സീറിൽ ഒരു ചരിത്ര സംഭവം വിവരിച്ചിട്ടുണ്ട്. എന്താണറിയോ, മക്ക വിജയം ഉണ്ടായപ്പോൾ മക്കായി ഉണ്ടായിരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് എന്താണ് വിധികരിപ്പിക്കുക എന്നുള്ള വലിയ വേജാറുണ്ടായിരുന്നു. കാരണം നബി അങ്ങേ അറ്റം ദ്രോഹിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത ജനതയാണല്ലോ. അവരപ്പൊ നബിക്ക് എന്തും ചെയ്യാൻ അധികാരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നബി എല്ലാത്തിനും കൊല്ലണമെന്നാണ് ഗർഭാസാക്കാരി സഹകരണം പണി ചെയ്യും. അതെന്തായിരിക്കും അവരുടെ മേലിൽ നബി എടുക്കുന്ന തീരുമാനം അറിയാത്ത വലിയ വേജാറുണ്ടായി. ഈ അവസരത്തിൽ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത്, അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം വളരെ ഭയത്തോടെ കൂടി ഈ നാട്ടിൽ നിന്നുകൂടാ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒരു സംഘം ആൾക്കാരും രാജ്യം വിട്ടുപോകാൻ തീർച്ചയാക്കി. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പായ് കപ്പലിൽ കയറി യാത്ര ആരംഭിച്ചു. ആ യാത്ര കടലിന്റെ നടുവരേക്ക് യാത്ര എത്തിയപ്പോൾ കൊടുക്കാറ്റുണ്ടായി. നാല് ഭാഗത്തുനിന്നും തിരമാലകൾ വന്ന് അടിച്ച് ഈ കപ്പലിലുള്ള ആൾക്കാരും കപ്പലും കടലിനെ മുങ്ങിത്തിരിക്കാൻ പോവുക എന്നുള്ള ചിട്ടമെത്തി. ഈ അവസരത്തിൽ കപ്പലുണ്ടായിരുന്ന ആൾക്കാരെ പരസ്പരം പറയുകയുണ്ടായി, ഓരോരുത്തരും അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുക, യാത്രയെ കൊണ്ടോ ഇന്ത്യയെ കൊണ്ടോ ആരെ കൊണ്ടും കൂടെ വെച്ച് രക്ഷിക്കാൻ സാധ്യമല്ല, ഇത്ര മാസത്തിൽ നിന്ന് അള്ളാഹിനെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയും. ഇത് പറഞ്ഞപ്പോൾ രക്ഷിമത്ത് റബി അള്ളാഹു വേണ്ടു, വളരെ നല്ല ചിന്തകനായിരുന്നു അമ്മ. അദ്ദേഹം ഇവരുടെ ഈ ഉപദേശം വെച്ചുകൊണ്ട് ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, അതല്ല നിങ്ങളെന്താ ഈ പറയുന്നത്? കടലിൽ വെച്ച് നേരിടുന്ന അത്യാഹത്തിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതെ. എന്നാൽ കരയിൽ വെച്ച് നേരിടുന്ന അത്യാഹിതത്തിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമല്ലേ കഴിയുണ്ടാവൂ? അതാണ് ശരിയെങ്കിൽ നമ്മൾ എന്തിനാ മുഹമ്മദ് എതിർത്തോണ്ടിരിക്കുന്ന മുഹമ്മദ് തന്നെ നമ്മളോട് പറയുന്നത്? അതിന് പിന്നെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം ഉടനെ തന്നെ അള്ളാഹുവെ ഈ പിന്നെ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ മുസ്ലിം ആയിക്കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹുത്താല പിന്നെ അതിലുണ്ടായിരുന്ന ആൾക്കാരെ കടയിലേക്ക് രക്ഷപ്പെട്ടി. അദ്ദേഹം ഉടനെ തന്നെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകറ്റുന്ന ഷഹാദത്തെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലായി, ആ മക്കായിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ വിശ്വാസം എന്താണെന്ന് അറിയുമോ, ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ അള്ളാഹല്ലാത്ത അവരുടെ രക്ഷിതാക്കളായി സംഘടിപ്പിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊക്കെ അപകടത്തിൽ രക്ഷപ്പെട്ടു അതിന് ചെയ്യും. പക്ഷേ ഭയങ്കരമായ ഒരു ആപത്ത് വന്നാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരാൾക്കൊന്നും കഴിയില്ല. അവരെ വിശ്വാസം ഞമ്മളെന്ന് നേരെ മറിച്ചാണ്. ഇന്നത്തെ മുസ്ലിം ഇവരിൽ ബഹുഭൂരിഭാഗവും വിശ്വസിക്കുന്നത് എന്താണ്? ചിന്നറത്തിന്റെ റാപ്പത്തൊക്കെ ആണെങ്കിൽ അള്ളാഹ് പഠിച്ചവനെ റബ്ബേനൊക്കെ പറഞ്ഞു പഠിച്ചവനോട് പറഞ്ഞു നോക്കും. ഏറ്റവും ഗൗരവമുള്ളതും അത്യാഹിതവുമായ ഉടനടി രക്ഷപ്പെടേണ്ടതുമായ അപകടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾക്ക് അള്ളാഹിനോട് പറയാമെന്നുള്ള തോന്നിയല്ല. എന്നാ ഒന്നുകിൽ ബദരീങ്ങള് അല്ലെങ്കിൽ മഹീദിയ ശേഖ് തുടങ്ങിയുള്ള ആൾക്കാരെ വെച്ചിട്ട് അവരോടാ പറയാം. ഇപ്പൊ ഉദാഹരണം പറയും, നമ്മുടെ ഭാര്യ പ്രസവവേദനയിൽ അകപ്പെട്ട് അങ്ങനെ പ്രസവിച്ച കുട്ടിന്റെ തല പുറത്തി അടിയിലാണ് കുടുങ്ങി വിചാരിക്കുക. ഇന്നത്തെ അവസരം വന്നാൽ പടച്ചവന് എന്റെ ഭാര്യയെ ഉടനെ സ്വർഗത്തിൽ തരണേ രക്ഷിക്കണേ എന്ന് പറയേണ്ട സ്ഥാനത്ത് ബദരീങ്ങളെ എന്റെ ഭാര്യനെ ഉടനെ സ്വർഗത്തിൽ തന്നെ എന്നാ പറയും. എന്താ കാരണം? നമ്മുടെ അടിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒഴിച്ചാൽ രക്ഷിച്ച് അവരെ അവരെ കൊണ്ടാണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറെ മോനം പള്ള കന്നും കുട്ടി ദീവക്കേരിക്കമ്മോകൾ. ഇതാണ് അവരുടെ ഹൃദയത്തിൽ തലമുട്ട വിശ്വാസം. വളരെ കാഠിന്യമുള്ള പ്രസവ വേദനയിൽ വലിയ വിളിച്ചാൽ ആ വീട് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ പ്രസവിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല. ഇനി മറ്റൊന്ന് സഹോദരിമാർക്ക് ഒരിക്കാളെ നെറ്റീസത്തിൽ നിഷ്ക്രിയപ്പെടുന്നവരെയല്ല, അതിനും കാരണമുണ്ട്. എന്താണെന്നറിയോ, ഇതമെ തേറ്റെന്നോ വതീ കുട്ടി തല ആടീത്തെ നത്ത ദുഃഖം പെട്ട് രണ്ട് നാണയമേറൂത്തേ മജമുടേ വീ പേരിൽ നേർച്ച കൂറി കൈമരി കേട്ടി വേളയിൽ തീറന്ത് നല്ല യോഗിതത്തിരി കൂട്ടി എന്നെ രസീസുമാരിയിലുള്ള എന്താ പോയി പറഞ്ഞെന്നറിയാമോ, ഒരു സ്ത്രീക്ക് പ്രസവവേദന തുടങ്ങിയത് മാത്രമല്ല കുട്ടിയുടെ തല വൃത്തിയാടി കുടുങ്ങി. ആ അവസരത്തിൽ രണ്ട് നാണയത്തെ അതീതത്തിൽ നിശ്ചയിക്കുന്നവരുടെ പേര് നേർച്ചയാക്കി കൈമലാനും കെട്ടേണ്ട ഭാവത്തോ കൃഷിയെ പുറത്ത് കുട്ടി വസവിക്കുകയായി എന്നാ പറയുന്നത്. അങ്ങനെ അപ്പറക്കപ്പറ ഗുണം കിട്ടും എന്ന് പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. സഹോദരന്മാരെ, ഈ രണ്ട് കാര്യവും നമ്മളൊന്ന് താരതമ്യപ്പെട്ടി നോക്കൂ. മക്കായി ഉണ്ടായിരുന്ന അബൂജഹലും ഋഷബത്തും ഷൈബത്തും മുതലായ ആ ആൾക്കാരും മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ സംശയമല്ല. പക്ഷേ അവരിൽ വിശ്വസിക്കുന്ന എന്താണ്? ഏറ്റവും ഗൌരവമുള്ള ഒരാപത്ത് വന്നാൽ അതിന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹനെ കൊണ്ടല്ലാതെ കഴിയില്ല അതിന് രക്ഷിക്കാൻ. അവരെ വിശ്വാസം നമ്മളതോ അത്തരം ആപത്ത് വരികയാണെങ്കിൽ അവര് എന്താത്തോടെ കൊണ്ടല്ലാതെ കഴിയില്ല. താറ ഈമാനാണ് കേട്ടത്. ഈ വിഷയത്തിൽ പോയി നോക്കിയാൽ അവരെ ഈ മനന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആ അപ്പോ ആ നിലക്ക് അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹു അല്ലാത്തവർക്കൊന്നും കഴിയില്ല. ഈ കാര്യത്തിലും നമ്മളും അവരും തമ്മിൽ വിഖ്യാതണ്ട്. നമ്മളും അവരും തന്നെ നമ്മൾ സാധാരണക്കാരെയല്ല ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മതപണ്ഡിതന്മാരി എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരില്ലേ, അവർ ജനങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. പ്രതിനിധികളെന്ന് പറഞ്ഞാല് അള്ളാഹുത്താലായുടെ എല്ലാ ഉദ്യോഗങ്ങളും അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ വിളിച്ച് സങ്കടം പറയാനല്ലാതെ അള്ളാഹു നേർക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യമല്ല. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വരവ് കേട്ടു. അവർ പറയുന്നതെന്നറിയാം, പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അവരർത്ഥം പറയുന്നത് ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പൊ ഒരാളെ പ്രതിനിധിയായി വരുന്ന ആ ആളുടെ പിന്നെ പ്രവൃത്തി എന്താണ്? അതാളെ ചെയ്യാം. അത് അമ്മാവിത്താര അവിടെ ചെയ്യേണ്ട പണികൾ എന്തൊക്കെ? സൃഷ്ടിക്ക, സംരക്ഷിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, രോഗം കൊടുക്കുക, രോഗം മാറ്റുക, എന്തൊക്കെയല്ലേ അള്ളാന്റെ പണി? ആ പണികളൊക്കെ ചെയ്യാനാണ് ഈ പ്രതിനിധികളായിട്ടത്. ഞങ്ങൾ പോരെങ്കിൽ ഹരിയുണ്ടല്ലോ, എന്റെ അടിമ എനിക്ക് ലിബാസ് ചെയ്ത് ചെയ്ത് എന്നെ കടക്കും. അങ്ങനെ അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കൈ ഞാനാകും. അങ്ങനെ അർത്ഥം ഒക്കെ അവൻ ആകൂടി അവൻ തന്നെയാവും എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഹരീരും ഹരീര് കുറിച്ചാണ് രതി തന്നെ എന്ത് ചെയ്യാട്ടോ. പക്ഷേ ആ ഹദീസിനെ ദുർവിലക്കാൻ ചെയ്യുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. എന്നാൽ ആ മക്കാവിൽ ഉണ്ടായിരുന്ന വിശ്വസിക്കുന്ന അപ്പൊ ഒരു വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അള്ളാഹ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തി ഔലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മുടെ ഇന്നത്തെ സമുദായ പണ്ഡിതന്മാരടക്കം ബഹുഭൂരിഭാഗം വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്ന ആ മക്കാവിൽ ഉണ്ടായിരുന്ന വിശ്വസിക്കുന്ന വിശ്വാസമല്ല. അവരെന്താ വിശ്വസിക്കുന്നത്? ഇവർക്കൊന്നും കഴിയില്ല, കഴിവുള്ളാവുമെന്ന് മാത്രം എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇതാര് പറഞ്ഞു കേട്ടോളൂ, കുറുകെ പറയുന്നത് വയഗൂണമിന്തുണില്ലായി മാരായവും വലായം പഴുഹും വയപ്പുരുണ ഇഷുതാ ഉണ എന്തല്ലോ. ധോണിയില്ലാതെ അള്ളാഹുവിന്റെ പുറമെയായി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പരായം പറയും അവർക്കൊരുപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള ചിലരെ അവരെയാണ് ആരാധിക്കുന്നത്. എന്തിനാണ് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയാത്തവരെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് പറയാനുള്ള ന്യായം വഴക്കുള്ള ഹാവിലായി ശുഭാവന എന്തല്ല ആ ഉപകാരം ഉപദ്രവമൊക്കെ ചെയ്യാൻ കഴിവുള്ള അള്ളണ്ടല്ലോ. ആ അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടിട്ടു പറയാൻ മാത്രമാണ് ഇവരെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരു ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അള്ളാഹ് പറയുമ്പോൾ നബി ചോദിച്ചു നോക്കൂ, അത് അല്ലാഹ നിങ്ങൾ അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? വിമാനങ്ങളേലും ചിത്തമാകാശത്തിലാക്കിയിട്ടാവൂ. അള്ളാഹു അവന്റെ ആകാശത്തും ഭൂമിയിലും അറിഞ്ഞിട്ടു. അതായത് ഇങ്ങനെയുള്ള ശുപാചകന്മാരും അങ്ങനത്തെ ശുപാചകന്മാരെ അള്ളാഹു അവന്റെ ആകാശത്തോ ഭൂമിയിലോ അത് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ അറിവില്ലാത്ത നിങ്ങൾ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ ചോദിച്ചു. ശുഭാനോ അവൻ ഈ പങ്ക് ചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ ഉന്നതനും പരിശുദ്ധനുമാകുന്നു എന്നാണ് അവർ സഹോദരന്മാർ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള എഴുതിയത് നിങ്ങൾ കേൾക്കുക. ഇന്നഹും വലൗ ഹാദിമിന്റെ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇ വകാബിരിഹിം വദഅമു അന്നഹും മതസ്തഗനു ബിഇബാദതി ഹാദിഹി തമാസീൽ فإن أولئك الأكابر يكونون شفاء لهم عند الله ونظيره في هذا الزمان استغفار كثير من الخلق بتعظيم قبور الأكابر على اعتقاد أن إذا علموا قبورهم فإنهم يكونون شفاء لهم عند الله راجي ما رامت واليوم أن يوتي أيضتي أنجام بيجي موكي أيكا لا برنزل ഇന്നും ഹാദിഹിൽ അസ്നാമല്ല ഉത്താന ആ അറബ് മുശ്രിക്കുകൾ ഈ പ്രതിമകളും ചിഹ്നങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് അവരുണ്ടായിരുന്ന നബിമാരുടെയും മഹാന്മാരുടെയും പ്രവർത്തനങ്ങളായിട്ടാണ്, അല്ലാതെ വേറൊരു ജീവിതക്കാരുടെ പോറ്റങ്ങളായിട്ടല്ല. നല്ല നല്ല ആൾക്കാരുടെ പോറ്റങ്ങളാണ് അവരുണ്ടാക്കി വെച്ചത്. അവരുടെ വാഹനെന്താണറിയോ അന്നും മറ്റൂപി ആ വീട്ടമാർ ഈ പ്രതിമകൾക്ക് മുമ്പിൽ ആരാധന ചെയ്യുക എന്ന ഈ ജോലിയിൽ അവരെപ്പോൾ ഏർപ്പെടുന്നുവോ ആ അവസരത്തിൽ സൈന്യവും ശുപാലവും എന്തല്ല ആ മഹാന്മാർ അള്ളാന്റെ അടുത്ത് പേർക്ക് വേണ്ടി ശുപാർത്ത് പറയും എന്നാണ് അവർ വാദിക്കുന്നത്. റാജി തുടർന്ന് പറയുന്നു കേട്ടോളൂ, ഒരവീരമാൻ എന്നാൽ ഇക്കാലത്ത് അമ്മാതിരി പടി തന്നെയാണ് നിത്യവാലു കരീരിന്നിന് കറുത്തി വളരെയധികം ആൾക്കാർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും ഇല്ലക്കാർക്ക് മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. ആ യാറങ്ങൾ കെട്ടി കൊല്ലിക്കുക, കൊടുക്കണം ജോലിയില്ല മുമ്പാകെ. അതിന് നിങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞു പൊതുമാരെ കഴിയിട്ട് നിങ്ങൾ ഞാൻ അയൽപക്ഷം ജോലിയിലാണെന്ന് പറഞ്ഞാൽ സമർപ്പിക്കാം. അപ്പോ നിങ്ങളുടെ ആ നിരപരാധിക്കം സമർപ്പിക്കാൻ ഇടക്കൊരു വക്കി നിങ്ങളാക്കണമെങ്കിൽ ഒരു സൃഷ്ടിയോട് എന്ന കാര്യം പറയുമ്പോ ഇങ്ങനെ ഇടയാളും വേണം എന്ന് വരുമ്പോ അമ്മാനോട് പറയുന്ന കാര്യത്തിന് ആരും വേണമെന്ന് നേരിട്ട് അങ്ങ് പറയാൻ പറഞ്ഞാൽ വല്ലാത്തമാണ്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഏത് സാധാരണക്കാരനോ കാര്യം ശരിയാണല്ലോ. സഹോദരന്മാരെ, ഇവർ ഈ പറഞ്ഞ ഓരോ ഉദാഹരണം അവർക്ക് നേരെ എതിര. അങ്ങനെയെന്ന് വെച്ചാൽ അമ്മ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മാനെ കുട്ടി ഉമ്മാനെ സമീപിക്കുന്ന ഉദാഹരണം, അത് നിങ്ങൾ ചിന്തിക്കൂ. നമ്മൾ ആ ഉദാഹരണം അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഉമ്മാരെ സമീപിക്കുന്നത്? ഈ കുട്ടിക്കൊരു പുസ്തകം വേണം, അല്ലെങ്കിൽ ഒരു തുണി വേണം. ഈ ആവശ്യം നേരിടുമ്പോൾ ആ കുട്ടി നേരിട്ട് വാപ്പയോട് പറയാതെ ഉമ്മാനോട് ഈ ആവശ്യം പറയുന്നത് എന്തുകൊണ്ട്? ഈ കുട്ടിക്കറിയാം വാപ്പാരക്കാർ ഈ കുട്ടിയോട് സ്നേഹം ഉമ്മാക്കാണ്. കുട്ടിക്കറിയാം വ്യാപാരക്കാർ ഈ കുട്ടിയോട് സ്നേഹം ഉണ്ടാക്കാണ് അല്ലേ? അതുകൊണ്ടല്ലേ എന്നോട് വാപ്പാക്കുള്ളതിനേക്കാൾ സ്നേഹം എന്റെ ഉമ്മക്കാണുള്ളത് എന്ന് ആ കുട്ടി കരയുന്നത് കൊണ്ടാണ് ആ കുട്ടി ഉമ്മയെ സമീപിക്കുന്നത്. ഇപ്പൊ ഈ ഉദാഹരണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാരാണോ അയാളോടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇന്ന് അന്യ അവമാനം വെച്ച് നോക്കുക. അവമാനി അവിയാക്കന്മാർ അമ്മിയാക്കന്മാർ മുതലായ ആൾക്കാരെയും കൂടി ഒന്ന് എടുത്തു നോക്കുക. ആർക്കാണ് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത്? അമ്മിയാക്കന്മാർക്കോ അവിയാക്കന്മാർക്കോ അതോ അള്ളാക്കോ? അത് വാർത്തായാലും നല്ല ഇന്നായാലും നല്ല ഇനി അമ്മനെ കൊള്ള പറഞ്ഞിട്ടുള്ള തന്നെയായാലും നല്ലതില്ല. അല്ലാതെ കൃഷ്ണനോട് വലിയ ഏറ്റവും ദോഷമാണെന്ന് അറിയാമല്ലോ. ിക്ക് തന്നെയും എന്നോട് അള്ളാഹ് എന്നോടുള്ള സ്നേഹവും കൃപയുമുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ ഈമാൻ അവന് പിന്നെ മൂന്നിലാണ്. അവനാണ് റാഹിമീൻ എന്ന് നമ്മൾ കാർത്തങ്ങൾ വരുന്നത്. ആ രണ്ട് കാര്യത്തിൽ വാ ചെയ്യാൻ വാ അവസാനിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഒന്നാണ് അർത്ഥം ചെയ്യുന്നത്. എന്താണ് അർത്ഥം? കൃപ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൃപ ചെയ്യുന്നവനായ അല്ലാഹുവേ നിന്റെ കൃപ കൊണ്ട് ഇപ്രാർത്ഥന സ്വീകരിക്കണം. അപ്പൊ നമ്മളോട് സൃഷ്ടികളോട് ഏറ്റവും കൃപയുള്ള അള്ളാഹാണ്. വാപ്പാരെക്കാളും ഉമ്മാനെക്കാളും മറ്റെല്ലാവരെക്കാളും സൃഷ്ടികളെ കൃപയുള്ളവനാണ് അള്ളാഹു. അപ്പൊ സഹോദരന്മാരെ, ഈ കുട്ടി ആ കുട്ടിയോട് വാപ്പയേക്കാൾ സ്നേഹമുള്ള ഉമ്മാക്കാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഉമ്മാനെ സമീപിച്ചത് എന്ന കാര്യം പൂർത്തിയാകുമ്പോൾ നാം നമ്മളോട് ഏറ്റവും കൃപയുള്ള അള്ളാഹുവിനെ അല്ലേ നാം സമീപിക്കേണ്ടത്? ഉറപ്പിന് അവിടെ അടയാളം വേണമെന്നാണോ ഈ ഉദാഹരണം പഠിപ്പിക്കുന്നത്? അല്ല, വേണ്ട. അപ്പൊ അവർ കൊടുത്ത ഉദാഹരണം അവർക്ക് തന്നെ ഇല്ല. ഇനി മറ്റേ കാര്യം ശുഭാറ്റ് ഒരു മേൽ ഉദ്യോഗസ്ഥനിൽ നിന്ന് നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഓരോ സാധാരണക്കാരും വായിക്കുന്നാൽ അയാൾ ആ കാര്യം പറയലല്ല. പിന്നെ എന്ത് ചെയ്യും? അയാൾക്കറിവും പരിചയവും ബന്ധവുമുള്ള ഇവരോടും കുറച്ച് ബന്ധമുള്ള ആരെങ്കിലും ഇടക്ക് ഉപാസകരായി കൊടുക്കും. നമുക്ക് നമ്മുടെ ഒരു മദ്രസക്കോ കോളേജിനോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു സ്കൂൾ മാനേജറാണ് കേൾക്കാം. ആ മാനേജർക്ക് സ്കൂൾ സംബന്ധമായ ഒരു കാര്യം പാസാക്കി കിട്ടണം. ആരിൽ നിന്ന്? വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന്. എന്നാൽ ഈ മാനേജറും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ ഒരു ബന്ധമല്ല, അറിവും ഇല്ല, പരിചയമില്ല. സാധാരണക്കാരനായ ഒരാളാണ് എങ്കിൽ അയാൾക്ക് നേരത്തെ നേരെ പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിയോട് ഇന്ന് സ്കൂൾ ഇന്ന ഒരു കാര്യങ്ങൾ പണ്ടാക്കി തരുന്നതെന്ന് പറയില്ല. പറഞ്ഞാൽ പ്രയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇയാൾ ആ മന്ത്രിക്ക് ഒരു അറിവും പരിചയവും ബന്ധമല്ല. കാരണത്താൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? മന്ത്രിയുമായും ഇയാളുമായും കുറച്ചൊക്കെ അടുപ്പവും ബന്ധമുള്ള എം എൽ എ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ ആ ലെവലിലുള്ള വെട്ടാരെങ്കിലും അയാളെ കൂട്ടിയിട്ട് അയാളെ കൊണ്ട് കാര്യം പറയുന്നു. അപ്പൊ ആ കാര്യം സാധിച്ചു കിട്ടും. എന്നാൽ ഇവിടെ മത്സ്യം ചിന്തിക്കുക, ഇതേ ഉദാഹരണത്തിൽ കൂടി തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പിതാവാണ് ഈ മാനേജറ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു സ്കൂളിന്റെ മാനേജർ ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി ആരാണോ അയാൾ ആദ്യമാണ് എന്ന് കൂട്ടിക്കോളൂ. എന്നാൽ ഈ പിതാവായ മാനേജർക്ക് അയാൾ സ്കൂളിനെ സംബന്ധിച്ച് ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇയാളെ മരണം. ആ മരഞ്ഞത്തിക്ക് ശുപാർശക്ക് വേറൊരാളെ കൂട്ടും. കൂട്ടൂല. കാരണം എന്താണ്? മറ്റുള്ള എല്ലാവരെക്കാളും ഇയാളോട് അടുപ്പവും ബന്ധവുമുള്ളത് സ്വന്തം മകനെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതും അവർക്ക് തന്നെ എതിലല്ലേ? നിങ്ങൾ നോക്കൂ, ഈ ഉദാഹരണവും പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ അടുപ്പവും ബന്ധവും ഉള്ളവരാരാണോ അവരോടാണ് അവരുടെ കാര്യം പറയേണ്ടവർ എന്നല്ലേ. അതെ. എന്നാൽ ഒരു മനുഷ്യനുമായി ഏറ്റവും അടുത്തവനും ബന്ധപ്പെട്ടവനും ആരാ? വനനു അക്രബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു പറയുന്നു കേട്ടോ, ഒരു മനുഷ്യന്റെ ജീവനാടി അവനുമായി എത്ര അടുത്തതാണോ അതിനേക്കാൾ ഏറെ അടുത്തതാണ് ഞാന്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്.
എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവനെ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞേക്കുക എന്നുള്ള കരമാണെന്ന് പറയുന്നു. അപ്പൊ സഹോദരന്മാരെ,
നമ്മളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവനും അടുത്തുള്ളവനും അള്ളാഹു ആകുമ്പോൾ ഈ അള്ളാഹുവിനോട് കാര്യം പറയാൻ മറ്റൊരാളോ നമുക്ക് കൂട്ടേണ്ടതുണ്ടോ? ആരാണ് നമ്മളാല് അള്ളാഹുള്ളതിനേക്കാൾ ബന്ധപ്പെട്ട മറ്റൊരാൾ ഇടയ്ക്ക് കടന്നുകൂടി പറയാനുള്ള പറഞ്ഞവരെ ഈ വലിയ മാതിരിയല്ല, അയാൾ ഒറ്റത്താകുവാണ് അല്ലെങ്കിൽ നിരപരാധിയാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് അയാളെ കാര്യം സാധിച്ചു കൊടുത്തതാണോ? പക്ഷെ അള്ളാഹിനോട് പറഞ്ഞു മനസ്സിലാക്കാം, അള്ളാഹിനെക്കാണ് വേറെ അടുത്തുള്ള ബന്ധപ്പെട്ട മറ്റൊരാൾ ആര് ഈ ലോകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കൂടിക്കണം ഉണ്ടോ? ഇല്ല. ഏറ്റവും അടുത്തുള്ളവനും ഏറ്റവും ബന്ധപ്പെട്ടവനും അള്ളാഹ് തന്നെയാണ്. അപ്പൊ ആ ഉദാഹരണവും അവർക്ക് തന്നെ എതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇനി നമ്മൾ വക്കീലിന്റെ ഉദാഹരണം നോക്കാം. ഒരാള് ഒരു കേസിൽ അകപ്പെട്ടാൽ ഒരു പക്ഷേ ആ കേസിൽ അയാളെ സംബന്ധിച്ച് ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിരിക്കും. അയാൾക്ക് ആ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മോചനം കിട്ടണമെങ്കിൽ അയാളുടെ ആ നിരപരാധിത്വം ജഡ്ജിയുടെ മുമ്പ് ആഗ്രഹിച്ചു കൊടുക്കാം. എന്തുകൊണ്ട് ജഡ്ജി കഴിയില്ല? ഇയാള് കുറ്റവാളിയാണോ അല്ലേ എന്ന യാഥാർത്ഥ്യം ജഡ്ജിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് അയാൾ മുന്നിൽ കണ്ട ഫയൽ അതിനെന്താ പരിശോധിച്ചിട്ട് അയാൾക്ക് ബോധ്യപ്പെടുന്നു? അതാണ് അയാളെ സംബന്ധിച്ച് മനസ്സിലാക്കുക. ഒരു പക്ഷേ യഥാർത്ഥത്തിനെതിരെ നാ എതിരാണ് നിന്റെ യഥാർത്ഥം ഈ ജഡ്ജിക്കടിയോ അറിയില്ല. അപ്പൊ എന്തുവാണ് ആ ജഡ്ജിയുടെ മുമ്പാകെ ഈ നിരപരാധിയായ വ്യക്തിക്ക് അയാളെ സത്യ അവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതൊരു പക്ഷേ ഇയാൾക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള വാചാലമല്ലാത്ത ആളായിരിക്കും ഇയാൾ. അപ്പൊ എന്ത് വേണ്ടിയും അത് സമർത്ഥമായി പറഞ്ഞ് ധരിപ്പിക്കത്തക്ക ഒരാൾ വക്കീലായി ഇയാൾ ചെയ്യും. അതല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ വാചാലമുണ്ട്, പക്ഷെ ജഡ്ജിയുടെ ഭാഷ ഇയാൾക്ക് അറിയില്ല. ജഡ്ജിക്ക് നിന്നോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വിദേശ ഭാഷ ഏതെങ്കിലും അറിയുള്ളൂ, ഇയാൾക്ക് മലയാളം അറിയുള്ളൂ. അപ്പൊ ഇയാൾക്ക് എന്ത് വേണ്ടിവരും? ജഡ്ജി കഴിയുന്ന ഭാഷയിൽ തന്നെ ഇയാളുടെ സത്യാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അക്കാര്യം എഴുതിക്കാറുണ്ട്. ഈ രണ്ട് കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു സഹോദരന്മാരെ. ഒരാളെ സംബന്ധിച്ച് മറ്റൊരാള് ഒരാരോപണം ഉന്നയിച്ചാൽ ആ ആരോപിക്കപ്പെട്ട കാര്യം അയാള് അറിഞ്ഞതോ പറഞ്ഞതോ ചെയ്തതോ അല്ല എന്ന കാര്യം അള്ളാഹ്ക്ക് മറിഞ്ഞു പോകാനാണോ? അള്ളാഹിനെ ഓരോരുത്തർ പറഞ്ഞറിയിക്കാൻ പറഞ്ഞേ ഈ വിചാരിച്ച മാതിരിയല്ല. അത് കള്ളക്കാരോ അയാളെ പേര് തെറ്റിണ്ടാക്കിയതാണ്, അയാൾ ആ സാധു അതൊന്നും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹിനെ ഒരാൾ പറഞ്ഞറിയിക്കാമോ? വേണ്ട. എല്ലാ രഹസ്യവും പരസ്യവും അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒരുപോലെ അറിയുന്നവരാകുന്നു അള്ളാഹു. ആരാണ് അവന്റെ അനുമതി കൂടാതെ അവന്റെ ശുപാർശ പറയാൻ ആരില്ല? കാരണം ജനമോമാപതിനെ അറിയുമോ? അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അപ്പൊ അവൻ അറിയാത്ത ഒരു കാര്യം പറഞ്ഞ് അള്ളാഹനെ മനസ്സിലാക്കാൻ ഒരാളില്ല. എല്ലാം അള്ളാഹു അറിയുന്നു, എല്ലാ രാജ്യവും പരസ്യവും. അതുകൊണ്ട് അള്ളാഹിന്റെ അടുത്ത് അവന്റെ ധർമ്മം കൂടാ ശുപാർശ ചെയ്യാൻ ആരുമില്ല. സഹോദരന്മാരെ, ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം അവർക്ക് തന്റെ എതിരാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അള്ളാഹു നമ്മളോട് അങ്ങനെ പ്രാർത്ഥനയിൽ മറ്റാരെങ്കിലും ഇടക്ക് കൂട്ടാൻ കൽപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻഷാല്ലാഹ് സമയം വൈകിട്ടുണ്ട്. എനിക്കും തന്നെ വേണ്ടത്ര മുമ്പത്തെ ഇപ്പൊ സമയം കുറച്ച് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ സംസാരിക്കുന്നതിന് എനിക്ക് വലിയ കല്യാണമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി ആരോഗ്യപരമായി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസരമായതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യത്തില് ഇനി പ്രധാനമായ ചില കാര്യങ്ങൾ കൂടി പോയിന്റുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാഹ് നാളെ അക്കാര്യവും സംസാരിക്കാം. നാളത്തേക്ക് വിശേഷ വിഷയവും സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ സംസാരിക്കാനുള്ള വിഷയം വിവാഹം, വിവാഹമോചനം എന്നതാണ്.
ആ കൂട്ടത്തില് ഇനി ബാക്കി വരുന്ന പ്രധാന പോയിന്റുകൾ അത് നമുക്ക് നാളെ സംസാരിക്കാം. അല്ലാതെ തല എപ്പോഴും സത്യാന്വേഷണ ബുദ്ധിയോടുകൂടി ആരുടെയും സംസാരം ശ്രദ്ധിച്ച് കേൾപ്പിക്കുകയും നല്ലത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന അത്തരം ബുദ്ധിമാന്മാരും സന്മാർഗികളുമായ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് സഹോദരന്മാരെ നമുക്ക് എപ്പോഴും പറയാനുള്ളതാണ്, ഞങ്ങൾ ആരെയും പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ അതേ സമയത്ത് നമ്മുടെ മതപണ്ഡിതന്മാരാണ് അവകാശപ്പെടുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എല്ലാ പള്ളികളിലും പല വരവ് കേൾക്കാൻ പോകരുത് എന്നാണ് അവർ പരസ്യവാദം. കേൾക്കാൻ പോകരുത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. ഞാനിപ്പോ ഒക്കെ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് പറയാം, ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഇനി നമ്മുടെ കീഴിൽ ഒരു പക്ഷേ എതിർ വരുന്ന കേൾക്കാൻ പോയി പോകരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി എന്താ മനസ്സിലാക്കുക? ഇയാളെന്തോ കുറെ കള്ളത്താൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് പൊളിഞ്ഞു പോകില്ല. തോഴി അയാൾക്കുന്നല്ലേ ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ മനസ്സിലാക്കുക. പക്ഷെ നമ്മളെ ആൾക്കാർ അത് നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നത് മനസ്സിലാക്കി അവർക്കൊരു ആൾ കാണാത്ത വരാത്തത്. എന്നാ സഹോദരന്മാരെ, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണോ ഈ പറയുന്നതെന്ന് ഒന്ന് ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ ബാധ്യതയില് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാണെങ്കിൽ ഞാൻ ചില ഉദാഹരണം പറയാം. ആ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് ചിന്തിച്ചു നോക്കൂ. ഇവിടെ നിരീശ്വരവാദികൾ നിരീശ്വരത്വം പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പലയിടത്തും അവര് ലോകങ്ങൾ വെച്ച് കൂട്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ചും പ്രസംഗിക്കാറില്ലേ? ഉണ്ട്. നമ്മുടെ സഹോദരന്മാരും സഹോദരികളും അത് കേൾക്കാറുണ്ട്, ശരിയല്ലേ? ആ കേൾക്കാറുണ്ട്. നമ്മളെ ആ രീതിയിലുള്ള അറിയലില്ലേ? നിരീശ്വരവാദികളുടെ വ്രതങ്ങളാണ് അവിടെ. അതിലതാണ് മുസ്ലിങ്ങളായ സാധാരണക്കാരും പോയി കേൾക്കുന്നു എന്നറിയാറുണ്ട്. എന്നാൽ നിങ്ങൾ പഴച്ചു പോകും, നിങ്ങൾ അപകടപ്പെട്ടേക്കും എന്നുള്ള പേടി യഥാർത്ഥത്തിൽ അവർക്കുണ്ടെങ്കിൽ അവരെ തടയേണ്ടതല്ലേ? അങ്ങ് പോകരുത് കേട്ടോ, ആ നിരീക്ഷണവാദികളാണ് പ്രസംഗിക്കുന്നത്. അത് പൊച്ചു പോകും, കഴിച്ചു പോകും. എന്നാൽ ഈ കാലം വരെ ഒരൊറ്റ ആരുമ നിങ്ങളെ എവിടെയെങ്കിലും അങ്ങനെ തടഞ്ഞതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നിരീക്ഷണവാദികളാണ് അത് കേൾക്കാൻ പോകരുതെന്നത്. അതുപോലെ യുക്തിവാദികൾ അവരും ദൈവത്തെയും മതത്തെയും നിഷേധിച്ചുകൊണ്ട് തള്ളി പറയുന്ന ആൾക്കാരാണ്. അവരവരുടെ സിദ്ധാന്തങ്ങൾ ജനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവരും പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. നമ്മളും ഇന്നലെ രംഗത്തും ഇല്ലാത്തവരുമായ സാധാരണക്കാരൊക്കെ അത് പോയി കേൾക്കലൊക്കെ പതിവുണ്ട്. മോനിയന്മാർക്ക് വല്ല ഭയമുണ്ടോ? അവിടെ പോയാൽ യുക്തിവാദികളാണോ ഈ കൊച്ചു പോകും കഴിച്ചു പോകും? നിങ്ങളെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ കേൾക്കാൻ പോകരുതെന്ന്? ഇല്ല. അതുപോലെ ബുദ്ധമതക്കാർ, ജൂതമതസ്ഥർ, ക്രിസ്തു മതസ്ഥർ, ഇങ്ങനെ എല്ലാ മതസ്ഥരും അവരവരുടെ ആദർശം പ്രസംഗിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ കേൾക്കാനും നമ്മുടെ സമുദായത്തിലുള്ള വരുന്നുണ്ട്. ഇവിടെ ഒന്നും ഈ മൗലയന്മാർക്ക് യാതൊരു തടസ്സമല്ല, അതൊക്കെ പോയി കേൾക്കുന്ന ഒരു വിരോധമല്ല. എങ്കിൽ നിങ്ങൾ കഴിച്ചു പോകുന്ന പേടിയാണോ അവർക്കുള്ളത്? എങ്കിൽ അള്ളാഹുത്താലായുടെ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനായ മുഹമ്മദ് നബിയുടെ സുന്നത്ത്, ഈ രണ്ട് പ്രമാണങ്ങൾ തെളിവ് പറഞ്ഞുകൊണ്ട് വരൽ പറയുന്ന ആരാണോ അതാണ് കേട്ടുകൂടാത്തത്. അത് കേട്ടാൽ കഴിച്ചു പോകുന്ന അവർ പറയുന്ന പിഴവ് നിങ്ങൾ വിചാരിച്ച പിഴവല്ലോ, അത് ശരിയാ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇസ്ലാമത്തിന്റെ സിദ്ധാന്തങ്ങളിൽ പഴിച്ചു പോകുന്നതാണ്. അതല്ല അവർ പറയുന്നത്. അത് വിന്യാസത്തിൽ അവർ പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിത്തരാം. അവരിപ്പോ നിങ്ങളെ സംബന്ധിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കഴിച്ചു പോകും. അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസങ്ങളും അത് യഥാർത്ഥമായ ആചാരങ്ങളും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരക്കാരുടെ കുറച്ച് ബുദ്ധിമുട്ട് ഉറപ്പുണ്ട്. അപ്പൊ അവരുദ്ദേശിച്ച കാര്യത്തിന് നിങ്ങളെ ചിട്ടാത്ത വിധത്തിൽ നിങ്ങൾ കുറച്ച് കഴിച്ചു പോകുന്നുള്ളൂ അവർ പറയുന്നത് ശരിയാണ്. ഈ പിഴവല്ലാതെ മറ്റൊരു പിഴവ് നിങ്ങൾക്ക് കേൾക്കാനില്ല. അതുകൊണ്ട് മാന്യ സഹോദര സഹോദരികളെ, നമുക്ക് എപ്പോഴും പറയാനുള്ളതാണ് അവർ പറയുന്നത് അതാണ്. പ്രഫഷണൽ ഒരുപാടുണ്ടെങ്കിൽ എത്ര നിങ്ങൾക്കാവും പ്രയത്നം ആരും എന്റെ അരിമകളിൽ നിന്ന് ആരുടെയും സംസാരം ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നിട്ട് ജനങ്ങളൊക്കെ സ്വീകരിക്കുക തള്ളിക്കളയല്ല, കേട്ടതിൽ നല്ലത് മാത്രം സ്വീകരിക്കുക, അതിനെ പിന്തുടരുക. അങ്ങനെ ചെയ്യുന്നവരാരാണോ ഉലായിക്കല്ലേ നാളാവുന്നുള്ള അവരെയാണ് അള്ളാഹുത്താല ഹിദായത്തിലാക്കിയിട്ടുള്ളത്. ഉലായിക്കവും ഉലുങ്കൽബാദും അവരെന്നെയാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാര് എന്നും അള്ളാഹുത്താല പറയുന്നു. അള്ളാഹുത്താല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
وسلام على المرسلين والحمد لله رب العالمين بسم الله الرحمن الرحيم صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق من أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الآخرة إن هذا إلا اختلاق أنزل عليه الذكر من بيننا بل هم في شك ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب جند ما هنالك مهزوم من الأحزاب كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق وقالوا ربنا عجل لنا قطنا قبل يوم الحساب اصبر على ما يقولون واذكر عبدنا داود ذا الأيد إنه أواب إنا سخرنا الجبال معه يسبحن بالعشي والإشراق والطير محشورة كل له أواب وسببنا ملكه وآتيناه الحكمة وفصل الخطاب وهل أتاك نبأ الخصم إذ تسوروا المحراب إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب ووهبنا لداود سليمان نعم العبد إنه أواب إذ عرض عليه بالعشي الصافنات الجواب فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب ردوها علي فطفق مسحا بالسوق والأعناق ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب قال رب اغفر لي وهب لي ملكا لا ينبغي لأحد إنك أنت الوهاب فسخرنا له الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن أو أمسك بغير حساب وإن له عندنا لزلفى وحسن مآب واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان